ക്രിസ്തീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവർ, കർത്താവിന് വേണ്ടി അക്ഷീണ പരിശ്രമം ചെയ്യുവാൻ, കഠിന പ്രയത്നം ചെയ്യുവാൻ ഏലീശയെപ്പോലെ തയ്യാറുള്ളവരായിരിക്കേണ്ടത് അത്രേ.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
ഇസ്രായേലിലെ പ്രവാചകന്മാരുടെ നീണ്ട നിരയിൽ ആദ്യം കാണുന്ന ഏലിയാവിനെക്കുറിച്ചാണല്ലോ കഴിഞ്ഞ ചില ക്ലാസുകളായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവാചകന്മാരിൽ അഗ്രഗണ്യനായ ഏലിയാവ്, ആരെയും ഭയപ്പെടാത്ത ഏലിയാവ്, ദുഷ്ടനായ ആഹാബ്, ഇസബേൽ ദമ്പതിമാരെ അവരുടെ കൊട്ടാരത്തിൽ ചെന്ന് കണ്ട് അവരുടെ ദുഷ്ടതയുടെ മേൽ വരുവാൻ പോകുന്ന ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞതായ പ്രവാചകൻ, അതിനുശേഷം ഒളിച്ച ഏലിയാവ് 3 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. ആരാണ് സത്യദൈവമെന്ന് തെളിയിക്കുവാൻ ഏലിയാവ് ബാലിന്റെ പ്രവാചകന്മാരെ വെല്ലുവിളിച്ചു. യഹോവ തന്നെ സത്യദൈവമെന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഏലിയാവ് ബാലിന്റെ പ്രവാചകന്മാരെ ഒന്നടങ്കം കൊന്നൊടുക്കി. നോക്കണേ, ഏലിയാവ് ചൂരച്ചെടിയുടെ കീഴിലായിരിക്കുന്നതാണ് 19-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ബാലിന്റെ പ്രവാചകന്മാരെ എല്ലാം ഏലിയാവ് കൊന്ന വിവരം ആഹാബ് ഇസബേലിനെ ധരിപ്പിച്ചു. ഏലിയാവിനെ കൊല്ലുമെന്ന് ഇസബേൽ ശപഥം ചെയ്യുന്നു. ഭീരുവായി ഏലിയാവ് ബേർശെബയിലേക്ക് വാങ്ങിപ്പോകുന്നു. ബേർശെബയിൽ ഏലിയാവ് തന്റെ ബാല്യക്കാരനെ താമസിപ്പിച്ച ശേഷം അവൻ യാത്ര തുടരുകയും മരുഭൂമിയിൽ ഒരു ചൂരച്ചെടിയുടെ കീഴിൽ ഇഴഞ്ഞു കയറുവാൻ താൽപര്യപ്പെടുകയും ചെയ്യുന്നു. തനിക്ക് മരിക്കണമെന്ന് ഏലിയാവ് ആവശ്യപ്പെടുന്നു. മാനസികമായി ഏലിയാവ് തളർന്നിരുന്നു. അവൻ ശാരീരികമായും മാനസികമായും തകർന്നു കഴിഞ്ഞു. ദൈവം ഏലിയാവിനെ പോഷിപ്പിക്കുന്നതായ അവസരം നാം കാണുന്നു. ആവശ്യത്തിന് വിശ്രമവും ഉറക്കവും ദൈവം അവന് നൽകുന്നു. അതിനെ തുടർന്ന് ദൈവം അവന് ചിലതൊക്കെ കാണിച്ചു കൊടുക്കുന്നു. കൊടുങ്കാറ്റ്, ഭൂകമ്പം, തീയ്, ഏലിയാവ് ഇതെല്ലാം ഇഷ്ടപ്പെടുന്നവനായിരുന്നു. തുടർന്ന് ശാന്തമായൊരു സ്വരം. ഏലിയാവിന്റെ വ്യക്തിത്വത്തിന് വിരുദ്ധമായിരുന്നെങ്കിലും ദൈവം ശാന്തമായ ശബ്ദത്തിലാണ് ഉണ്ടായിരുന്നത്. ദൈവം അവനെ പ്രവർത്തനത്തിന്റെയും അപകടത്തിന്റെയും മേഖലയിലേക്ക് മടക്കി അയക്കുന്നു. വഴിമധ്യേ ഏലിയാവ് ഏലീശയെ തന്റെ പിൻഗാമിയായി വിളിക്കുന്നതായി നാം കാണും. ഏലിയാവ് ഇസബേലിന്റെ അടുത്തുനിന്ന് ഓടിപ്പോകുന്നത് നോക്കാം. കർമേൽ പർവ്വതത്തിൽ ബാലിന്റെ 450 പ്രവാചകന്മാരെ കൊന്നൊടുക്കിയതിനു ശേഷം ആ ഏലിയാവാണ് ഇവിടെ ഇസബേലിന്റെ മുൻപിൽ നിൽക്കുന്നതായി നാം കാണുന്നത്. മുൻപിൽ എന്നതുകൊണ്ട് ഇസബേലിന്റെ വാക്കുകൾക്ക് മുൻപിൽ. ആ ഏലിയാവിന്റെ അന്നത്തെ ധൈര്യം ഇന്നില്ലാത്തത് നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഒരു വ്യത്യസ്ത മനുഷ്യനായിട്ടാണ് ഏലിയാവിനെ നമുക്ക് 19-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്. എന്നാൽ അവന്റെ ഈ അവസ്ഥയ്ക്ക് ഒരു വിശദീകരണം നൽകുവാനുണ്ട്. 19-ാം അധ്യായം നിങ്ങൾ എന്നോടൊപ്പം എടുത്തുവെങ്കിൽ അതിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ശ്രദ്ധിച്ചാട്ട്. ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദയ്ക്കുൾപ്പെട്ട ബേർശേബയിൽ ചെന്ന് അവിടെ തന്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. അതൊരു ഭയപ്പെടുത്തുന്ന ദൂതായിരുന്നു. ഇസബേൽ ഏലിയാവിന് കൊടുത്ത ആ ദൂത് ആരും ഞെട്ടിപ്പോകുന്ന ദൂതാണ്. പൊതുജനമധ്യേ നിൽക്കുകയും ദേശത്തുനിന്ന് തെറ്റായ ആരാധനയെ നീക്കുകയും ചെയ്തതുവഴി ഏലിയാവിന്റെ ശക്തിയും ബലവും ചോർന്നുപോയിരുന്നു. തന്നെ കൊന്നുകളയുമെന്നുള്ള ഇസബേലിന്റെ ഭീഷണി കേട്ടപ്പോൾ ഏലിയാവ് ഒരു വിചിത്രകാര്യം ചെയ്തു. ശിമോൻ പത്രോസ് കർത്താവിങ്കിൽ നിന്ന് നോട്ടം മാറ്റി കടലിലെ തിരമാലകളെ നോക്കിയപ്പോൾ അവൻ കടലിൽ താഴുവാൻ തുടങ്ങിയതുപോലെ ഏലിയാവിനും അവന്റെ ധൈര്യം നഷ്ടപ്പെട്ടുപോയി. അവൻ ഓടുവാൻ തുടങ്ങി. അവൻ തെക്ക് ഭാഗത്തുള്ള ബേർശേബയിലേക്ക് പോയി. അത് മരുഭൂമിയിലുള്ള ഒരു സ്ഥലമായിരുന്നു. വടക്കേ ദേശത്തുള്ള ഒരു ഭരണാധിപനിൽ നിന്ന് ആരെങ്കിലും ബേർശേബ വരെ പോയാൽ അവൻ സുരക്ഷിതനായിരുന്നു എന്ന് കരുതാം. എന്നാൽ മരുഭൂമിയിലുള്ള ബെർസേബയിൽ ഏലിയാവ് ചെന്നപ്പോൾ അവൻ തന്റെ ബാല്യക്കാരനെ അവിടെ താമസിപ്പിച്ച ശേഷം വീണ്ടും ഒരു ദിവസത്തെ വഴികൂടി മുൻപോട്ട് പോയി. നാലാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ വായിക്കുന്നത്, താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്നൊരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു. കർമേൽ പർവ്വതത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ബാലിന്റെ പ്രവാചകന്മാരെ നിഗ്രഹിച്ച ഏലിയാവിനെയല്ല നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ദേശത്തിന്റെ തെക്കേ അറ്റത്ത് ഇപ്പോൾ അവനൊരു ചൂരച്ചെടിയുടെ കീഴിൽ ഒളിച്ചിരിക്കുകയാണ്. അതോ ഇസബേൽ എന്ന സ്ത്രീയെ പേടിച്ചു. ആഹാബ് രാജാവ് ഏലിയാവിനെ പിടിക്കുന്നതിനോ കൊല്ലുന്നതിനോ ശ്രമിച്ചില്ല. എന്നാൽ ഇസബേൽ ഏലിയാവിനെ വെറുത്തിരുന്നു. ഏലിയാവിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുവാൻ കഴിയണം എന്നവൾ ആഗ്രഹിച്ചു. കർമേലിൽ സംഭവിച്ചതൊക്കെയും ആഹാബ് ഇസബേലിനോട് ചെന്ന് പറഞ്ഞപ്പോൾ, ഞാൻ നിന്നെ കൊല്ലുവാൻ പോകുന്നു എന്ന് അവൾ ഏലിയാവിനെ അറിയിച്ചിരിക്കണം. വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നതിൽ ഏറ്റവും വഷളത്വം നിറഞ്ഞ സ്ത്രീയാണ് ഇസബേൽ. ഏലിയാവ് ദൈവത്തിങ്കിൽ നിന്ന് നോട്ടം മാറ്റുകയും ഒളിച്ചിരിക്കുവാൻ ഏറ്റവും പറ്റിയ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുകയും ചെയ്യുന്നു. ബേർശേബയിൽ എത്തിയിട്ടും അവൻ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം തന്നെ ആരും കണ്ടെത്താത്ത അത്ര ദൂരത്തിൽ താൻ എത്തിയിരിക്കുന്നു എന്ന് ഏലിയാവിന് തോന്നി. ഒരു ചൂരച്ചെടിയുടെ കീഴിൽ അവൻ ഇപ്പോൾ ഇഴഞ്ഞു കയറുന്നതായിട്ടുള്ള അവസ്ഥയാണ്. എന്താണ് ഏലിയാവിന് സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഏലിയാവിന്റെ ഈ വിധമായ പ്രവർത്തനത്തിന് ശാരീരികമായ ഒരു കാരണം കൂടെയുണ്ട്. അവൻ അധികം പ്രവർത്തിച്ച് ക്ഷീണിതനായിരുന്നു. അവൻ ചിന്താകുലനായിരുന്നു. ശാരീരികമായി അവൻ തളർന്നിരുന്നു. കർമേലിലെ അനുഭവത്തിന് ശേഷം അവൻ അവിടെ തന്നെ തളർന്നു വീഴുന്ന അവസ്ഥയായിരുന്നു എന്നത്രേ എന്റെ വിചാരം. ഇത്രമാത്രം എതിർപ്പിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിലകൊണ്ടതിന് ശേഷം അവൻ നിശേഷം ക്ഷീണിച്ചവശനായിരുന്നു എന്ന് മനസ്സിലാക്കാം. ചിലർ ഒരിക്കലും ചൂരച്ചെടിയുടെ കീഴിൽ അഭയം തേടുകയില്ല. കാരണം എന്താണെന്നറിയാമോ? അവർ വളരെ അലസരാണ്. ബാലിന് മുട്ടുമടക്കാത്ത 7000 വിശ്വാസികൾ ഉണ്ടായിരുന്നെങ്കിലും അവർ ചൂരച്ചെടിയുടെ കീഴിലല്ല. അവർ മലമുകളിൽ, ഗുഹകളിൽ ഒളിച്ചിരിക്കുകയാണ്. കർമേലിലെ ഉന്നതമായ ആ അനുഭവത്തിനു വേണ്ടി നിൽക്കുവാൻ അവർക്ക് കഴിയില്ല. ആകാശത്ത് നിന്ന് തീ ഇറങ്ങുന്നത് കാണുവാൻ അവർക്ക് കഴിയുകയില്ല. ഏലിയാവ് തനിയേ നിന്നു. അവന്റെ ശക്തി ക്ഷയിച്ചുപോയി. ഏലിയാവ് തളർന്നില്ലായിരുന്നുവെങ്കിൽ അവൻ ഇസബേലിന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകുമായിരുന്നില്ല. ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിവുള്ള ആളുകളെയാണ് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. ഏലിയാവിനെക്കുറിച്ച് അവൻ അലസനായിരുന്നു എന്ന് പറയുവാൻ കഴിയുകയില്ല. ശാരീരികമായി അവൻ ക്ഷീണിച്ച് തളർന്നു പോയതുകൊണ്ടാണ് ഏലിയാവ് ചൂരച്ചെടിയുടെ കീഴിൽ അഭയം കണ്ടെത്തിയത്. ഒരുപക്ഷെ നിങ്ങൾ ഏലിയാവിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരിക്കും. അവൻ പരുക്കനായ ഒരു മനുഷ്യനാണ്, ശക്തനാണ്. എന്നാൽ അവന്റെ ഉള്ളിൽ ലോലമായൊരു മനസ്സ് ഉണ്ടായിരുന്നു. വികാരങ്ങളാൽ ഭരിക്കപ്പെടുന്ന മനുഷ്യനായിരുന്നു ഏലിയാവ്. അതുകൊണ്ട് ആവേശം പെട്ടെന്ന് നിരാശയായി മാറുന്ന അനുഭവം അവനുണ്ടായിരുന്നു. വികാരപരമായ കാര്യങ്ങൾ ചെയ്യുന്ന സ്വഭാവമായിരുന്നു ഏലിയാവിനുണ്ടായിരുന്നത്. തന്റെ ജീവനെ എടുത്തുകൊള്ളണമേ എന്നിപ്പോൾ ഏലിയാവ് ദൈവത്തോട് നിലവിളിക്കുന്നതായി നാം കാണുന്നു. തന്റെ ജീവനെ എടുത്തുകൊള്ളണമേ, ഇനിയും ജീവിക്കുവാൻ ആഗ്രഹമില്ലാത്ത ആ അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. 5 മുതലുള്ള വാക്യങ്ങളിൽ ആ വാക്യങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വിട്ടുപോകുന്ന വാക്യങ്ങൾ നിങ്ങൾ തന്നെ വായിക്കുമല്ലോ. അവിടെ ഏലിയാവിന് വിശ്രമം ആവശ്യമായിരുന്നു എന്ന് ദൈവം മനസ്സിലാക്കുന്നതായി കാണുന്നു. അതുകൊണ്ട് ദൈവം ഏലിയാവിന് ഒരു നല്ല നിദ്ര നൽകി, ഒരു ഉറക്കം. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഏലിയാവ് കിടന്നുറങ്ങി. അവന് നല്ല ആഹാരവും ആവശ്യമായിരുന്നു. ഏലിയാവ് ക്രമത്തിന് ഭക്ഷണം കഴിച്ചിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. അവൻ ഉറങ്ങിയപ്പോൾ പോലും വാസ്തവത്തിൽ ശരിയായിട്ട് ഉറങ്ങിയില്ല. ഇപ്പോൾ അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട അട കാണുന്നു. ആരാണ് ആ അട ചുട്ടത്? നിങ്ങൾ അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഗലീല കടൽപ്പുറത്ത് ഒരു പ്രഭാതത്തിൽ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പ്രാതൽ തയ്യാറാക്കിയ കർത്താവ് തന്നെയാണ് ഈ അട തയ്യാറാക്കിയതെന്നത്ര എന്റെ വിശ്വാസം. ഞാൻ അല്പം കടന്ന് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ടാകുമല്ലേ? എന്നാൽ അതല്ലേ വാസ്തവം. നമ്മുടെ കർത്താവാണ് ഏലിയാവിനെ ആശ്വസിപ്പിക്കുകയും പോഷിപ്പിക്കുകയും വീണ്ടും വിശ്രമം കൊടുക്കുകയും ചെയ്തത്. അവൻ വീണ്ടും ഏലിയാവിന് ആഹാരം കൊടുത്തു. നിനക്ക് വളരെ ദൂരെ യാത്ര ചെയ്യുവാനുണ്ട് എന്ന് ഏലിയാവിനോട് പറഞ്ഞു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇന്നത്തെ ദിവസം ഒരുപക്ഷെ നിങ്ങൾക്ക് സന്തോഷത്തിന്റെ ദിവസമായിരിക്കാം. ജീവിതത്തിലെ പോരാട്ടത്തിനു വേണ്ടി നിങ്ങൾ ശക്തരാണെന്ന് കരുതുന്നുണ്ടായിരിക്കാം. എന്നാൽ ഞാൻ പറയട്ടെ, ജീവിതമാകുന്ന യാത്ര വളരെ ദീർഘമാണ്. നിങ്ങൾക്ക് ഒരു രക്ഷകനെ ആവശ്യമുണ്ട്, നിങ്ങൾക്കൊരു സഹായകനെ ആവശ്യമുണ്ട്. വളരെ ശക്തനായ ഏലിയാവിനും ഈ പറഞ്ഞതായ സഹായകനെ ആവശ്യമായിരുന്നു. തുടർന്ന് എട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഏലിയാവ് ഹോരേബ് പർവ്വതത്തിൽ എത്തുന്നത് നാം കാണുന്നു. ദൈവം നൽകിയ ആഹാരത്തിന്റെ ശക്തിയിൽ അതിനാൽ ശക്തിപ്പെട്ട് ഏലിയാവ് ഓട്ടം തുടർന്നു. അവൻ ഹോരേബ് പർവ്വതത്തോളം ചെന്നു. അവിടെ വെച്ചാണ് ദൈവം മോശയ്ക്ക് കൽപ്പനകൾ കൊടുത്തത് എന്ന് നമുക്കറിയാമല്ലോ. 9-ഉം 10-ഉം വാക്യങ്ങളിൽ കാണുന്നത് ദൈവം ഏലിയാവിനോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് നാം കാണുന്നു. അവൻ വളരെ നിരാശനായിരുന്നു. അവന് സഹായം ആവശ്യമായിരുന്നു, ഉപദേശം ആവശ്യമായിരുന്നു. നമ്മുടെ പ്രശ്നങ്ങളെ നാം യേശുക്രിസ്തുവിനോട് തുറന്നു പറയുന്നുവെങ്കിൽ അവയ്ക്ക് പരിഹാരമുണ്ട്. സകലവും നാം അവനോട് തുറന്നു പറയേണ്ടത് ആവശ്യമത്രേ. 11-ാം വാക്യം, ഒന്നാമത് ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് ദൈവം അയക്കുന്നു. ഞാൻ 11-ാം വാക്യം ഒന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുൻപാകെ നിൽക്ക എന്ന് അവൻ കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നുപോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുൻപിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റിന്റെ ശേഷം ഒരു ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു. നോക്കണേ, ദൈവം അവനൊരു വലിയ പാഠം പഠിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. ഒന്നാമത് ശക്തിയുള്ള കൊടുങ്കാറ്റ്, പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്ത ശക്തിയേറിയ കൊടുങ്കാറ്റ്. പർവ്വതം അവന്റെ മുൻപാകെ ഇളകി. ഏലിയാവിന് അത് വളരെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. ഏലിയാവ് അത്തരത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നല്ലോ. 12-ാം വാക്യത്തിൽ നാം കാണുന്നത് ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീ. തീയിലും യഹോവയില്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരമുണ്ടായി. നോക്കണേ, ഈ പറഞ്ഞതായ ഓരോ കാര്യവും ദൈവം പ്രവർത്തിക്കുന്നു. ഭൂകമ്പത്തിന് ശേഷമുള്ള തീ. കർമ്മേൽ പർവ്വതത്തിൽ ആകാശത്ത് നിന്ന് തീ ഇറക്കിയ വ്യക്തിയായിരുന്നു ഏലിയാവ്. അതും ഏലിയാവിന് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. എന്നാൽ ഒരു നിമിഷം ശ്രദ്ധിക്കുക, ദൈവം കൊടുങ്കാറ്റിലും ഭൂകമ്പത്തിലും തീയിലുമില്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിലൊരു മൃദുസ്വരമുണ്ടായി. ഏലിയാവിന് ഇപ്പോൾ അതാകുന്നു ആവശ്യമായിരുന്നത്. എന്നാൽ അവനത് ഇഷ്ടമല്ലായിരുന്നു. അത് വാസ്തവത്തിൽ അവനെ ഒരു വലിയ പാഠം പഠിപ്പിക്കുകയായിരുന്നു. ഏലിയാവിന് ആ വിധത്തിലുള്ള സ്വരം ആയിരുന്നില്ല എന്നത് തീർച്ചയാണ്. ദൈവം സാവധാനത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യം ഏലിയാവിന് പഠിക്കേണ്ടതുണ്ടായിരുന്നു. ദൈവം ഇപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുക എത്രയോ മനോഹരമായ കാര്യമാണ്. ദൈവം ഏലിയാവിന് ഒരു വലിയ പാഠം പഠിപ്പിക്കുകയായിരുന്നു. കർമേൽ പർവ്വതത്തിൽ സ്വർഗത്തിൽ നിന്ന് തീയിറക്കിയ അല്ല വാസ്തവത്തിൽ പോരാട്ടത്തിൽ ജയം നേടിയത്. ദൈവം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത രീതികളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്. ദൈവം സാവധാനത്തിൽ പ്രവർത്തിക്കുന്നു. തന്റെ ഉദ്ദേശ നിവൃത്തിക്കായി ദൈവം ചെറിയ കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു. വലിയ വാതിലുകൾ തുറക്കുവാൻ ചെറിയ കാര്യങ്ങളെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. ഏലിയാവിന് പഠിക്കേണ്ട പാഠം അതായിരുന്നു. 13-ഉം 14-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഏലിയാവ് അത് കേട്ടിട്ട് തന്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്ന് ഗുഹാമുഖത്ത് നിന്നു. ഏലിയാവെ, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. അതിനവൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ച് നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. എനിക്കും അവർ ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. നമ്മൾ പലരും ഏലിയാവിനെ പോലെയുള്ളവരാണ്. നമ്മുടെ ചുറ്റുപാടും അവിശ്വാസികൾ കണ്ടുവെന്ന് വരാം. ക്രിസ്തുവിനു വേണ്ടി യഥാർത്ഥമായി നിൽക്കുന്നവർ നാം മാത്രമാണെന്ന് നമ്മൾ പലരും ചിന്തിക്കുന്നുണ്ടല്ലേ. നമുക്കുള്ള ഏറ്റവും വലിയൊരു പരാജയം അത് തന്നെയാണ്. 15-ാം വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ കാണുന്നത് യഹോവ അവനോട് അരളി ചെയ്തത് എന്തെന്നാൽ, നീ പുറപ്പെട്ട് ദമ്മേശെക്കിന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോക. നീ എത്തുമ്പോൾ ഹസായേലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. നിംശിയുടെ മകനായ യേഹുവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ആബേൽ മെഹലയിൽ നിന്നുള്ള സാഫാത്തിന്റെ മകനായ എലീശയെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുകയും വേണം. നോക്കണേ, വടക്കേ ദേശത്തേക്ക് മടങ്ങിപ്പോക. നിനക്ക് വളരെയധികം ഇനിയും ചെയ്യുവാനുണ്ട് ഏലിയാവേ എന്നാണ് ദൈവം ഏലിയാവിനോട് പറയുന്നത്. ഹസായേലിനെ അരാമിന് രാജാവായിട്ടും യേഹുവിനെ ഇസ്രായേലിന് രാജാവായിട്ടും അഭിഷേകം ചെയ്യേണ്ടതായിട്ടുണ്ട്. തുടർന്ന് അവന്റെ പിൻഗാമിയായ ഏലീശയെക്കുറിച്ച് ദൈവം ഏലിയാവിനോട് പറയുന്നു. 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ ബാലിന് മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുമുള്ളവരായി ആകെ 7,000 പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു. അവസാനം ദൈവം ഏലിയാവിനോട് പറയുന്നത് ബാലിന് മുട്ടുവണക്കാത്ത 7,000 ആളുകൾ ഇസ്രായേലിൽ ശേഷിപ്പുണ്ട് എന്നാണ്. അതെ, ദൈവത്തിന് എല്ലായ്പ്പോഴും ഒരു ശേഷിപ്പുണ്ടായിരിക്കും. ഏലിയാവിന്റെ കാലത്ത് ദൈവത്തിനൊരു ശേഷിപ്പുണ്ടായിരുന്നു. ഇന്നും ഒരു ശേഷിപ്പ് ദൈവത്തിനുണ്ട്. അവർ ദൈവത്തിനു വേണ്ടി നിൽക്കുന്നവരാണ്. അവർ ബാലിന് മുട്ടുമടക്കാത്തവരാണ്. ഏലിയാവിനെ പോലെ പൊതുവിൽ അവർ പ്രത്യക്ഷപ്പെടുന്നില്ല. അവർ നിശബ്ദരായി പ്രവർത്തിക്കുന്നവരത്രേ. എങ്കിലും ഇസ്രായേലിന്റെ ദൈവത്തോട് അവർ വിശ്വസ്തതയുള്ളവരായിരുന്നു. ഇനി ഏലീശയെ വിളിക്കുന്നത് നമുക്ക് നോക്കാം. ഏലിയാവിനെ എടുക്കുന്നതിന് ദൈവം തയ്യാറാകുന്നു. അവന്റെ സ്ഥാനം ഏറ്റെടുക്കുവാൻ ഏലീശയെ ഒരുക്കുന്നതായി നമുക്ക് കാണാം. 19:19 വാക്യങ്ങളിൽ, അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സാഫാത്തിന്റെ മകനായി ഏലീശയെ കണ്ടെത്തി. അവൻ 12 കാള പൂട്ടി ഉഴിവിച്ചുകൊണ്ടിരുന്നു. 12-ാമത്തേതിനോടുകൂടെ താൻ തന്നെയായിരുന്നു. ഏലിയാവ് അവന്റെ അരികെ ചെന്നു, തന്റെ പുതപ്പ് അവന്റെ മേലിട്ടു. അവൻ കാളയെ വിട്ട് ഏലിയാവിന്റെ പിന്നാലെ ഓടി. ഞാൻ എന്റെ അപ്പനെയും അമ്മയെയും ചുംബിച്ചുകൊള്ളട്ടെ, അതിനുശേഷം ഞാൻ നിന്റെ പിന്നാലെ വരാമെന്ന് പറഞ്ഞു. അതിനവൻ പോയി വരിക, എന്നാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കാ എന്ന് പറഞ്ഞു. ഏലീശ ഏലിയാവിന്റെ ശിഷ്യനായിത്തീരുന്നു. ഏലിയാവിന്റെ ശുശ്രൂഷ ഏറ്റെടുക്കുവാനുള്ള പരിശീലനം അവന് കൊടുത്തതായി നാം കാണുന്നത്. തന്റെ പുതപ്പ് ഏലീശയുടെ മേൽ ഇട്ടത് തന്റെ ശിഷ്യനായിത്തീരുന്നതിനുള്ള വിളിയായിരുന്നു. ഉടൻ തന്നെ ഏലീശ അവൻ അപ്പോൾ ചെയ്തുകൊണ്ടിരുന്നതായ ആ ജോലി ഉപേക്ഷിച്ച് ഏലിയാവിന്റെ പിന്നാലെ ഓടി എന്നതത്രേ നാം കാണുന്നത്. ശുശ്രൂഷയ്ക്കായി വിളിയുണ്ടായപ്പോൾ തിടുക്കത്തോടെ അത് അനുസരിച്ച ഒരു വ്യക്തിയാണ് ഏലീശയിൽ നാം കാണുന്നത്. ഏലീശയെക്കുറിച്ച് നാം ഇവിടെ കാണുന്നത് പരിശ്രമശീലമുള്ള ഒരു വ്യക്തിയായിരുന്നു അവൻ എന്നത്രേ. ഏലിയാവ് അവനെ വിളിക്കുമ്പോൾ ഏലീശ 12 കാളയെ പൂട്ടി ഉഴിവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് മാത്രമല്ല, 12-ാമത്തേതിനോടുകൂടെ ഏലീശ തന്നെയായിരുന്നു. 12 കാളയെ ഒരുമിച്ച് കെട്ടി അവൻ ഉഴുവിക്കത്തക്കവണ്ണം അത്രയും കൃഷിസ്ഥലവും സമ്പത്തും ഏലീശയ്ക്കുണ്ടായിരുന്നു എന്ന കാര്യം ശ്രദ്ധേയമത്രേ. കഠിന പ്രയത്നം ചെയ്യുവാൻ തയ്യാറുള്ള ഒരു വ്യക്തിക്കും മാത്രമേ ഏലിയാവിന്റെ പിൻഗാമിയായി പ്രവർത്തിക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. ക്രിസ്തീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവർ കർത്താവിന് വേണ്ടി അക്ഷീണ പരിശ്രമം ചെയ്യുവാൻ, കഠിന പ്രയത്നം ചെയ്യുവാൻ ഏലീശയെപ്പോലെ തയ്യാറുള്ളവരായിരിക്കേണ്ടത് അത്രേ. അധ്വാനം, കഠിന പ്രയത്നം. ശുശ്രൂഷയ്ക്കായി വിളി ലഭിച്ചപ്പോൾ അവൻ തന്റെ ആ ജീവിതോപാധികളെ വിട്ടിട്ട് ദൈവത്തെ, പ്രത്യേകിച്ച് ഇവിടെ ഏലിയാവിനെ അനുഗമിക്കുന്നതായി കാണുന്നു. സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ ലക്ഷണമായി താൻ ഉഴുതുകൊണ്ടിരുന്ന കാളകളെ അറുത്ത് കാളയുടെ മരക്കോപ്പുകൊണ്ട് തന്നെ അതിനെ പാകം ചെയ്ത് ജനത്തിന് കൊടുക്കുന്നതായി പറഞ്ഞിരിക്കുന്നു. പൂർണ്ണ സമർപ്പണത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും സ്വർഗരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് യേശു പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. യേശുവിന്റെ ആ പുനരുദ്ധാനത്തിന് ശേഷം ശിമോൻ പത്രോസ് ചെയ്തത് എന്താണ്? ഒരിക്കൽ യേശുവിനെ അനുഗമിക്കുന്നതിനു വേണ്ടി വലയും വള്ളവും വിട്ടിറങ്ങിയ പത്രോസ് തിബരിയോസ് കടൽക്കരയിൽ വെച്ച് പറയുന്നു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന്. വലയും വള്ളവും എല്ലാം എവിടെ സൂക്ഷിച്ചിരുന്നു എന്ന് നിശ്ചയമില്ല. എന്നാൽ പഴയ ആ തൊഴിലിലേക്ക് പോകുന്നതിന്റെ ആ തീരുമാനം ഇവിടെ നാം കാണുന്നു. എന്നാൽ ഏലീശയുടെ തീരുമാനം അന്തിമവും പൂർണവുമായിരുന്നു. തിരിച്ചു പോകുന്നതിനുള്ള എല്ലാ സാധ്യതകളെയും ഇല്ലാതാക്കിക്കൊണ്ട് ഏലീശ ഏലിയാവിന്റെ പിന്നാലെ ചെന്ന് അവന് ശുശ്രൂഷകനായി തീർന്നു എന്നത്ര ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഉടനെ അനുസരിക്കുക, സന്തോഷത്തോടെ അനുസരിക്കുക. ഏലീശയെപ്പോലെ സമ്പൂർണ്ണ സമർപ്പണത്തിൽ അവനെ ശുശ്രൂഷിപ്പാൻ തയ്യാറുള്ളവരെ ആകുന്നു കർത്താവിന് ഇന്നും ആവശ്യമായിരിക്കുന്നത് എന്ന കാര്യം നാം മറന്നുപോകരുത്. നമുക്കിനിയും 20-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. അരാമ്യർ ഇസ്രായേലിനെ ആക്രമിക്കുന്നതാണ് ഈ 20-ാം അധ്യായത്തിലെ വിഷയം. ഇസ്രായേൽ രാജ്യം വിഭജിക്കപ്പെട്ടിരുന്ന ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടത് അത്രേ. വടക്കുള്ള 10 ഗോത്രങ്ങൾ ചേർന്ന് ഇസ്രായേൽ എന്ന രാജ്യമുണ്ടായി. രാജാവിന്റെയും ജനത്തിന്റെയും തുടർച്ചയായ പാപം നിമിത്തം ശത്രുക്കളാൽ ആക്രമിക്കപ്പെടുന്നതിന് ദൈവം അനുവദിക്കുന്നതായി കാണുന്നു. എന്നിരുന്നാലും വീണ്ടും ദൈവം കരുണയോടുകൂടി അവർക്ക് മാനസാന്തരപ്പെടുന്നതിനും തങ്ങളേക്ക് തിരിച്ചു വരുന്നതിനും അവസരം നൽകുന്നു. ഈ അധ്യായത്തിൽ, അതായത് 20-ാം അധ്യായത്തിൽ, ദൈവം ഇസ്രായേലിനെ അരാമ്യ സൈന്യത്തിൽ നിന്ന് വിടുവിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം അവരെ വിടുവിക്കുന്നു. 20-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, അരാം രാജാവായ ബെൻഹദദ് തന്റെ സൈന്യത്തെയൊക്കെയും ഒന്നിച്ചുകൂട്ടി, അവനോടുകൂടെ 32 രാജാക്കന്മാരും കുതിരകളും രഥങ്ങളും ഉണ്ടായിരുന്നു. അവൻ പുറപ്പെട്ടുവന്ന് ശമര്യയെ നിരോധിച്ചു, അതിന്റെ നേരെ യുദ്ധം ചെയ്തു. പുറത്തുനിന്ന് ശത്രുക്കൾ കടന്നു വരുന്നതിന് ദൈവം ഇപ്പോൾ അനുവദിക്കുന്നു. ഇതേവരെയും ദൈവം ഇത് അനുവദിച്ചിരുന്നില്ല. എന്നാൽ ആഹാബിന്റെയും അതുപോലെ ദേശത്തുണ്ടായ വലിയ പാപത്തിന്റെയും ഒരു ശിക്ഷയാകുന്നു, അതിന് കൊടുത്ത ശിക്ഷയാകുന്നു ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ആഹാബിന് പോലും ദൈവം വിജയം വാഗ്ദാനം ചെയ്തു എന്നത്ര ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 14 വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് 14 വാക്യം, ആരെക്കൊണ്ട് എന്ന് ആഹാബ് ചോദിച്ചതിന് അവൻ ദേശാധിപതികളുടെ ബാല്യക്കാരെ കൊണ്ട് എന്ന് യഹോവ അരുളി ചെയ്തു എന്ന് പറഞ്ഞു. ആർ പട തുടങ്ങണമെന്ന് ചോദിച്ചതിന് നീ തന്നെ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ആഹാബിന്റെ വിശ്വസ്തയുടെ അടിസ്ഥാനത്തിലല്ല, പിന്നെയോ ദൈവത്തിന്റെ തന്റെ ജനത്തോടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അവസരത്തിൽ ദൈവം വിടുതലിന്റെ ആ വാഗ്ദത്വം നൽകുന്നത്. ഒരു വ്യത്യാസം ഉണ്ടാകുന്നതിന് ദൈവം അവന് അവസരം കൊടുത്തു. നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെക്കുറിച്ച് നാം പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ടല്ലേ. ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിന്റെ കവാടത്തിൽ അവസരം ഒരു ഒറ്റ പ്രാവശ്യമേ മുട്ടുകയുള്ളൂ എന്ന് ചിലർ പറയാറുണ്ട്. എന്നാൽ അവസരം വാതുക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നു എന്നത്ര എന്റെ വിശ്വാസം. ആഹാബിന് വിജയം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ദൈവം അവന് അരാമ്യരുടെ മേൽ വിജയം നൽകുകയും ചെയ്തു. 20-ഉം 21-ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, 20-ാം അധ്യായത്തിന്റെ 20-ഉം 21-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത് അവർ ഓരോരുത്തൻ താൻ താന്റെ നേരെ വരുന്നവനെ കൊന്നു. ആരാമ്യർ ഓടിപ്പോയി, ഇസ്രായേൽ അവരെ പിന്തുടർന്നു. ആരാം രാജാവായ ബെൻഹദദ് കുതിരപ്പുറത്ത് കയറി കുതിരച്ചേവകരോടുകൂടെ ചാടിപ്പോയി. പിന്നെ ഇസ്രായേൽ രാജാവ് പുറപ്പെട്ട് കുതിരകളുടെയും രഥങ്ങളെയും പിടിച്ചു, ആരാമ്യരെ കഠിനമായി തോൽപ്പിച്ചു കളഞ്ഞു. ആരാമ്യരോട് ആഹാബിന്റെ 2-ാമത്തെ പോരാട്ടമാകുന്നു നാം തുടർന്ന് കാണുന്നത്. 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അതിനുശേഷം ആ പ്രവാചകൻ ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ ചെന്ന് അവനോട് ധൈര്യപ്പെട്ട് ചെന്ന് നീ ചെയ്യുന്നത് കരുതിക്കൊള്ളുക, ഇനിയത്തെ ആണ്ടിൽ ആരാം രാജാവ് നിന്റെ നേരെ പുറപ്പെട്ടു വരും എന്ന് പറഞ്ഞു. ഞാൻ നിനക്ക് ഇപ്പോൾ ജയം നൽകിയിരിക്കുന്നു, എന്നാൽ നീ ബാലിനെ ആരാധിക്കുന്നതിലേക്ക് മടങ്ങിപ്പോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക, ഞാൻ നിന്റെ ജീവനുള്ള ദൈവമാകുന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. വീണ്ടും നിനക്കെതിരായി ആരാം രാജാവ് വരുവാൻ പോകുന്നു. ഇതാണ് ദൈവം ആഹാബിനോട് പറയുന്നത്. അത് കുഴപ്പത്തിന്റെ അന്ത്യമായിരുന്നില്ല. ഇസ്രായേലിനെ തോൽപ്പിക്കുവാൻ ബെൻഹദദ് വീണ്ടും ശ്രമിക്കുകയത്രേ ചെയ്യുന്നത്. 27-ഉം 28-ഉം വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, ഇസ്രായേലിയരെയും എണ്ണി നോക്കി, അവർ ഭക്ഷണപദാർത്ഥങ്ങൾ എടുത്ത് അവരുടെ നേരെ പുറപ്പെട്ടു. ഇസ്രായേലിയർ ആട്ടിൻകുട്ടികളുടെ 2 ചെറിയ കൂട്ടം പോലെ അവരുടെ നേരെ പാളയമിറങ്ങി. അരാമ്യരോ ദേശത്ത് നിറഞ്ഞിരുന്നു. ഒരു ദൈവപുരുഷൻ അടുത്തു വന്ന് ഇസ്രായേൽ രാജാവിനോട് യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു, യഹോവ പർവ്വത ദേവനാകുന്നു, താഴ്വര ദേവനല്ല എന്ന് അരാമ്യർ പറക കൊണ്ട് ഞാൻ ഈ മഹാസംഘത്തെയൊക്കെയും നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ യഹോവ തന്നെ എന്ന് നിങ്ങൾ അറിയും എന്ന് പറഞ്ഞു. നോക്കണേ, ഒരു പ്രാവശ്യം കൂടി ദൈവം ആഹാബിന് തന്റെ ശത്രുക്കളുടെ മേൽ വിജയം നൽകി. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ബെൻഹദദിന്റെ ജീവൻ രക്ഷിക്കുന്നത് വഴി ആഹാബ് തെറ്റ് ചെയ്തതായി നാം ഇവിടെ കാണുന്നു. 34-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, 20-ാം അധ്യായത്തിന്റെ 34-ാം വാക്യം, അവൻ അവനോട്, എന്റെ അപ്പൻ നിന്റെ അപ്പനോട് പിടിച്ചടക്കിയ പട്ടണങ്ങളെ ഞാൻ മടക്കിത്തരാം, എന്റെ അപ്പൻ ശമരിയിൽ ഉണ്ടാക്കിയതുപോലെ നീ ദമ്മശക്കിൽ നിനക്ക് തെരുവീഥികളെ ഉണ്ടാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. അതിനാഹാബ്, ഈ ഉടമ്പടിയുമേൽ ഞാൻ നിന്നെ വിട്ടയക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവനോട് ഉടമ്പടി ചെയ്തു, അവനെ വിട്ടയച്ചു. ശത്രുക്കളെ നിർമൂലനാശം വരുത്തുക എന്നാണ് ആഹാബിനോട് പറഞ്ഞിരുന്നത്. എന്നാൽ ശൗലിനെ പോലെ ഇവിടെയും നാം അനുസരണക്കേട് കാണുന്നു. അവൻ അതനുസരിച്ചില്ല. പ്രിയ സുഹൃത്തെ, പാപത്തോട് യാതൊരു വിധത്തിലുള്ള അനുരഞ്ജനവും ഉണ്ടായിരിക്കാൻ പാടില്ല. ദൈവം അത് അനുവദിക്കുന്ന കാര്യമല്ല. എന്നാൽ ആഹാബ് വാസ്തവത്തിൽ ചെയ്തത് അതായിരുന്നു. ഞാൻ ഇനിയും 42-ാം വാക്യം വായിക്കാം. 42-ും 43-ും 20-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യങ്ങളാണല്ലോ, ശ്രദ്ധിച്ചാട്ട്. അവൻ അവനോട്, യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു, നാശത്തിനായിട്ട് ഞാൻ നിയമിച്ച ആളെ നീ വിട്ടയച്ചു കളക കൊണ്ട് നിന്റെ ജീവൻ അവന്റെ ജീവനും നിന്റെ ജനം അവന്റെ ജനത്തിനും പകരമായിരിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇസ്രായേൽ രാജാവ് വ്യസനവും നീരസവും ഉള്ളവനായി അരമനയിലേക്ക് പുറപ്പെട്ട് ശമരിയിൽ എത്തി. ആഹാബ് ബെൻഹദദിന്റെ ജീവനെ രക്ഷിച്ചു. ഒരു പാപിക്ക് മറ്റൊരു പാപിയെ ന്യായം വിധിക്കുക പ്രയാസമുള്ള കാര്യമാണ്. അതായിരുന്നു ആഹാബിന്റെ അവസ്ഥ. അതുകൊണ്ടാണ് അവൻ ബെൻഹദദിന്റെ ജീവനെ രക്ഷിക്കുകയും ദൈവത്തെ, അതെ ദൈവകൽപ്പന അനുസരിക്കാതിരിക്കുകയും ചെയ്തത്. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത് എന്നത്ര ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് അനുസരിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കുകയില്ല എന്ന കാര്യം ഓർക്കണം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തെ അനുസരിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഭാഗികമായ അനുസരണം മുഴുവനായുള്ള അനുസരണക്കേടാകുന്നു എന്ന് മറക്കരുത്. നമുക്ക് ദൈവത്തെ അനുസരിക്കുവാൻ നമ്മെ തന്നെ ഏൽപ്പിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തന്ന നല്ല ആലോചനകൾക്കായി സ്തോത്രം. അവിടുത്തെ വചനം വായിക്കുവാനും ഞങ്ങൾ പഠിച്ചതുപോലെയുള്ള ജീവിതങ്ങളിലൂടെ വലിയ വലിയ പാഠങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പഠിച്ച് കർത്താവെ, ജീവിതത്തിൽ നിന്നോട് അനുസരണക്കേട് കാണിച്ച വ്യക്തികളെപ്പോലെയല്ല നിന്നെ അനുസരിക്കുന്നവരായി ജീവിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ വചനം കേട്ട ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ നിറയപ്പെട്ടവരായി തങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തരായി മുൻപോട്ട് പോകാൻ നിന്റെ കുഞ്ഞുങ്ങളെ നിശക്തീകരിക്കണമേ. ഫലപ്രദമായ ഒരു ദിവസം തന്നാട്ടെ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും, കൂടാതെ ഓഡിയോ സി ഡി തയ്യാറാകുന്നുണ്ട്, ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ തിരുവല്ല ഓഫീസുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐ ഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. Hallelujah, 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 Hallelujah. Mahatvavum jnanavum stotravum behumanam shaktiyum balavum enneshuvine. Mahatvavum jnanavum stotravum behumanam shaktiyum balavum enneshuvine. അവനെങ്കലേക്കു ചാഞ്ഞു കേട്ടല്ലോ, ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു കേട്ടല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെട്ടിൽ നിന്നും എന്നെ കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെട്ടിൽ നിന്നും എന്നെ കയറ്റി. ഹല്ലേലൂയാ, Hallelujah, Hallelujah, Hallelujah. Mahatvavum jnanavum stotravum behumanam shaktiyum balavum enneshuvine. Mahatvavum jnanavum stotravum behumanam shaktiyum balavum enneshuvine. ഗമനത്തെ സുസ്ഥിരമാക്കി,
എന്റെ കാൽകളെ പാറമേൽ നിർത്തി, എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ ദൈവത്തിന് സ്തുതികൾ തന്നെ. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ ദൈവത്തിന് സ്തുതികൾ തന്നെ. ഹല്ലേലൂയ്യ.